الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد نبي صلى الله عليه وسلم മക്കയിൽ കഴിച്ചു കൂട്ടിയ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനേകം നേരിട്ട അവിടുത്തെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ കേട്ടത്. ഇതുവരെ നമ്മൾ കേട്ട സംഭവങ്ങളിലെല്ലാം ഏതൊരു മുസ്ലിമിന്റെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന അനേകം കഥകൾ ചരിത്രങ്ങൾ നാം കേട്ടു കഴിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളയും സഹാബത്തും അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ മനഃപ്രയാസവും സങ്കടവും നൽകുന്ന കാര്യമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ചരിത്രത്തിന്റെ ഗതി മാറ്റി തിരിക്കുന്ന, അതിന്റെ എല്ലാ നിലക്കുമുള്ള അവസ്ഥകൾ മാറ്റിമറിക്കുന്ന ചരിത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നുബുവത്ത് ലഭിച്ചതിന് ശേഷമുള്ള 14-ാമത്തെ വർഷം 13 വർഷം മക്കയിൽ പൂർത്തീകരിച്ചതിന് ശേഷം സംഭവിച്ചത്. അത് മദീനയിലേക്കുള്ള ഹിജ്റയാണ്. അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അള്ളാഹുവിന്റെ സഹായങ്ങൾ ലഭിച്ചതിന്റെ ചരിത്രം, അവിടുന്ന് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയും നേതാവുമായി മാറിയതിന്റെ ചരിത്രമാണ് നാം വായിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായങ്ങൾ അനേകം ലഭിച്ച ചരിത്രത്തിലെ മഹത്തരമായ ഘട്ടമാണ് ഹിജ്റ കൊണ്ട് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് വന്ന 70-ൽ പരം ആളുകൾ അടങ്ങുന്ന സംഘം അവരുമായി നടത്തിയ ഉടമ്പടിയെക്കുറിച്ചാണ്. രണ്ടാം അഖബ ഉടമ്പടി എന്നറിയപ്പെടുന്ന ചരിത്രത്തിലെ വലിയ സംഭവമാണത്. ഇസ്ലാമിന്റെ വിജയത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, ഭൗതികമായ വിജയത്തിന്റെ. അഖബ ഉടമ്പടി സംഭവിച്ചതിന് ശേഷം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ സഹാബികളോട് ഹിജ്റ പോകാൻ കൽപ്പിക്കാനുള്ള അനുമതി വന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിൽ കാണാം, രണ്ടാം അഖബ ഉടമ്പടിയിൽ ഏർപ്പെട്ട മദീനക്കാരായ ആളുകൾ അവർ തിരിച്ചുപോയതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മനസ്സ് സന്തോഷത്തിലായിരുന്നു. കാലങ്ങളായി പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടുകളിലാണ്. എന്നാൽ അഖബ ഉടമ്പടി സംഭവിച്ചതിന് ശേഷം അവിടുത്തെ മനസ്സ് ഫതാബത് നഫ്സുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളയുടെ മനസ്സ് സന്തോഷിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തിയുള്ള, യുദ്ധത്തിന് കഴിവുള്ള, അവിടുത്തെ സഹായിക്കാനും ശത്രുക്കളിൽ നിന്ന് പ്രതിരോധിക്കാനും കഴിവുള്ള ഒരു വിഭാഗം ആളുകളെ റസൂലുള്ളക്ക് ഒരുക്കിക്കൊടുത്തിരിക്കുകയാണ്. എന്നാൽ മദീനയിൽ നിന്ന് കുറച്ച് ആളുകൾ റസൂലുള്ളയെ സഹായിക്കാൻ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ പീഡനങ്ങൾ ശക്തമാക്കാൻ തുടങ്ങി. എവിടെയെങ്കിലും പോയി മുസ്ലിമീങ്ങൾ ജീവിക്കട്ടെ എന്നല്ല അവർ ചിന്തിച്ചത്, മറിച്ച് ഇവരെങ്ങാനും ഇവിടെ നിന്ന് പുറത്തുപോയാൽ, മറ്റൊരു രാജ്യത്ത് അവർക്ക് ശക്തി ലഭിച്ചാൽ, കുറച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചുവരും, എന്നിട്ട് നമ്മെയെല്ലാം കൊലപ്പെടുത്തും, നമ്മൾ അവരോട് ചെയ്തതിന് അവർ ഓരോന്നിനായി പകരം വീട്ടും. അവരുടെ മനസ്സിലെ ചിന്ത അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് ശേഷം മക്ക കീഴടക്കി കഅബയുടെ ചുറ്റുവട്ടത്തായി അവരെ നിരത്തി നിർത്തിയപ്പോഴും അവർ പ്രതീക്ഷിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊന്നുകളയുമെന്നാണ്. പക്ഷെ അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തുകൊടുക്കലിന്റെ, വിട്ടുവീഴ്ചയുടെ മഹത്തരമായ ഉദാഹരണം അവർക്ക് കാണിച്ചു കൊടുത്തത്. ഇദ്ഹബു അൻതും തുലഖാ, നിങ്ങൾ പൊയ്ക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ് എന്നു പറഞ്ഞ് അവരെ തിരിച്ചു പറഞ്ഞേക്കുകയാണ് റസൂലുള്ള ചെയ്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മദീനയിൽ മുസ്ലിമീങ്ങൾക്ക് സഹായം ലഭിക്കുമെന്ന് തോന്നപ്പെട്ടപ്പോൾ, അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായതോടുകൂടി മക്കയിലെ മുശ്രിക്കുകൾ അതെങ്ങനെയും തടസ്സപ്പെടുത്താനുള്ള വഴികൾ അവരാരംഭിച്ചു. മുസ്ലിമീങ്ങളെ കൂടുതലായി പ്രയാസപ്പെടുത്താൻ തുടങ്ങി. സഹാബികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം നിറഞ്ഞ മുഖവുമായി സഹാബികളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് റസൂലുള്ള അവരോട് പറഞ്ഞു, ഇന്നി ഉറീതു ദാറ ഹിജ്റതികും, നിങ്ങൾക്ക് പാലായനം ചെയ്യാൻ, നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ നിങ്ങളുടെ നാട് ഏതാണ് എന്ന് അള്ളാഹു എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ആ നാട് ദാത നഖ്ലിൻ ബൈന ലാബതൈനി, കറുത്ത കല്ലുകൾ നിറഞ്ഞ രണ്ട് അതിരുകൾക്ക് നടുവിൽ ധാരാളം ഈന്തപ്പന മരങ്ങളുള്ള മദീന, ആ നാട്ടിലേക്ക് പോകാൻ നിങ്ങൾക്ക് അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. മദീനയുടെ പ്രത്യേകതകൾ ഒന്നായിരുന്നു അത്. മദീന ചുറ്റപ്പെട്ട് കിടക്കുന്നത് കറുത്ത കല്ലുകൾ നിറഞ്ഞ രണ്ട് ലാബത്തുകൾ കൊണ്ടാണ്. അതിനിടയിലാണ് മദീനയുടെ അതിര്. അതാണ് ഹദീസുകളിലൊക്കെ ആ പദം ധാരാളമായി വന്നതായി കാണാം. അതിന് ചുറ്റുഭാഗങ്ങളിലാകട്ടെ മദീന ധാരാളമായി ഈന്തപ്പനകൾ നിറഞ്ഞ നാടാണ്. അതുകൊണ്ട് തന്നെ മദീനക്ക് മറ്റു രാജ്യങ്ങളെക്കാൾ ഒരു പ്രത്യേകതയുണ്ട്. അവിടേക്ക് സൈന്യങ്ങളുടെ പ്രവേശനം വളരെ പ്രയാസമാണ്. സൈന്യങ്ങൾക്ക് ഒറ്റയടിക്ക് മദീനയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അവരുടെ സൈനിക നീക്കത്തിന് ഈ ഈന്തപ്പനകൾ തടസ്സമായി നിൽക്കും. അവിടെ ഒരേ വരിയിൽ നിന്ന് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മദീനക്ക് ആ നിലക്കൊരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടുകൂടി സഹാബികളോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ നാട്, എനിക്ക് നിങ്ങൾക്ക് പോകാനുള്ള നാട് അള്ളാഹു എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. യസ്രിബാണ്. മറ്റു ചില ഹദീസുകളിലെ റസൂലുള്ള പറഞ്ഞു, യഖൂലൂന യസ്രിബ്, അവർ പറയുന്നു യസ്രിബ് എന്ന്. എന്നാൽ വഹിയൽ മദീന, അത് മദീനയാണ്. റസൂലുള്ളയുടെ മദീന, മദീനത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നു പേര് വിളിക്കപ്പെട്ട മുസ്ലിമീങ്ങളുടെ അനേകം വികാരങ്ങൾ ചേർന്നു നിൽക്കുന്ന നാട്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മഹത്തരമായ നാടുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നാടുകളിലൊന്ന്. അള്ളാഹു ആ നാടിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. റസൂലുള്ള ആ നാടിനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം, മദീനയിൽ നിന്ന് റസൂലുള്ള പുറത്തേക്ക് പോയാൽ, മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിന്റെ അതിർവരമ്പുകൾ കണ്ടാൽ റസൂലുള്ള ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ ശക്തിയിൽ വലിക്കും മദീനയിലേക്ക് വേഗമെത്താനുള്ള ആഗ്രഹവുമായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ കഴിച്ചുകൂട്ടിയ കാലഘട്ടത്തിൽ അവിടുത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കൽ നീ മക്ക വിട്ടു പിരിയേണ്ടി വരും, ഹിജ്റ പോകേണ്ടി വരും എന്നത് സൂചനകളായി പലപ്പോഴും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ധാരാളം ഈന്തപ്പന മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ് അവിടുത്തേക്ക് കാണിക്കപ്പെട്ടത്. അവിടുത്തെ മനസ്സിൽ ഇതേത് നാടാണ് എന്ന സംശയമുണ്ടായിരുന്നു. റസൂലുള്ള പറയുകയാണ്, മദീനയാണ് അത് എന്ന് വ്യക്തമായപ്പോൾ സഹാബികളുടെ അടുക്കൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധാരാളം ഈന്തപ്പനകളുള്ള ഒരു നാട് എനിക്ക് കാണിക്കപ്പെട്ടിരുന്നു. അത് ഞാൻ വിചാരിച്ചിരുന്നത് യമാമയാണ് എന്നാൽ, അതല്ലെങ്കിൽ ഹജറയാണ് എന്നാൽ. യമാമ എന്നാൽ ഇന്ന് സൗദി അറേബ്യയിൽ റിയാദ് എന്നറിയപ്പെടുന്ന അതിന്റെ തലസ്ഥാന നഗരമായ സ്ഥലമാണ്. അതാണ് യമാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യമാമയിലേക്കാകുമോ ഞാൻ പോകേണ്ടി വരിക, അതല്ലെങ്കിൽ ഹജർ? ഹജർ എന്ന പ്രദേശം യമനിലാണ്. അവിടേക്കാണോ ഞാൻ ഹിജറ പോകേണ്ടി വരിക എന്ന് ഞാൻ സംശയിച്ചിരുന്നു. എന്റെ മനസ്സിൽ അതൊരു വിഷമമായി നിന്നിരുന്നു. എന്നാൽ മദീനയാണ് ആ നാട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. മദീനയിലേക്കുള്ള യാത്ര വിജയങ്ങളുടെ യാത്രയുടെ തുടക്കമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു ബിഖറിയത്തിൻ തഅകുലുൽ ഖുറാ. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നോട് ഒരു ഗ്രാമത്തിലേക്ക്, ഒരു നാട്ടിലേക്ക് ഒരു പട്ടണത്തിലേക്ക് യാത്ര പോകാൻ കൽപ്പിച്ചിരിക്കുന്നു, അവിടത്തേക്ക് പലായനം ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു. ചഹുലുൽ ഖുറാ, ആ പട്ടണം അത് മറ്റു പട്ടണങ്ങളെ തോൽപ്പിച്ചു കളയുന്ന, അവയെ പരാജയപ്പെടുത്തുന്ന, അവയുടെ മേൽ വിജയക്കൊടി പാറിക്കുന്ന പട്ടണമാണ് ഖറിയത്തുൻ തഅകുലുൽ ഖുറാ. ഒരു പട്ടണം, ആ പട്ടണം മറ്റു പട്ടണങ്ങളെ തിന്നുകളയും. അതിന്റെ ഉദ്ദേശം ഇതാണ്, അതായത് ഈ പട്ടണം അത് മറ്റു പട്ടണങ്ങൾക്ക് മേൽ വിജയക്കൊടി പാറിക്കും. ഇസ്ലാമിന്റെ വിജയം ആരംഭിക്കുന്നത് മദീനയിൽ നിന്ന്, അവിടെ നിന്നാണ് അത് തുടക്കം കുറിക്കുന്നത്. ആ മദീനയിലേക്ക് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. യഖൂലൂന യസ്രിബ് വഹിയൽ മദീന, അവർ അതിനെ യസ്രിബ് എന്ന് വിളിക്കുന്നു, അത് മദീനയാണ്. തംഫിൻ നാസ കമാ യംഫിൽ കീറു ഖബസൽ ഹദീദ്, ഇരുമ്പ് അതിന്റെ ഉലയിലിട്ടാൽ അതിലെ കച്ചറ പുറന്തള്ളുന്നത് പോലെ മദീന ജനങ്ങൾക്കിടയിലെ മ്ലേച്ഛരായ ആളുകളെ പുറത്തേക്ക് കളയും. മദീന ജനങ്ങൾക്കിടയിൽ മോശക്കാരായ വൃത്തികെട്ട മനസ്സുള്ള ആളുകൾ അവരെ മദീന പുറത്തേക്ക് കളയും. അതിവിടെ നിലനിർത്തുകയില്ല, അവർക്കിവിടെ സ്വസ്ഥമായി വസിക്കാൻ കഴിയുകയില്ല. മദീന സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹ് അഭയം നൽകിയ നാടൻ, അൻസാറുകളുടെ നാടൻ, ഇസ്ലാമിന്റെ സ്നേഹം വേണ്ടുവോളം ലഭിച്ച നാടൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ച നാടൻ, അവിടുത്തെ വിജയങ്ങളുടെ നാടൻ, അവിടുത്തെ മസ്ജിദിന്റെ നാടൻ, മസ്ജിദ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ മസ്ജിദ് നിലകൊള്ളുന്ന നാടൻ, ഒരു മുസ്ലിമിന്റെ കൽബ് വളരെയധികം ഹൃദയബന്ധമുണ്ടാക്കുന്ന നാടുകളിൽ ഒന്നാണ് മദീന, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അനുമതി നൽകി. അങ്ങനെ ചരിത്രത്തിൽ കാണാം, അഖബ ഉടമ്പടി അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസം കൊണ്ട് സഹാബികൾ, അല്ലെങ്കിൽ 4 മാസം കൊണ്ട് 3-4 മാസം കൊണ്ട് സഹാബികളെല്ലാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. പിന്നെ അവിടെ മുസ്ലിമീങ്ങളിൽ ബാക്കിയായത് ആകെ 3 ആളുകളാണ്, അവരിലെ പുരുഷന്മാരിൽ പ്രധാനമായി 3 ആളുകൾ. ഒന്ന് റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് റസൂലുള്ളാഹിയുടെ പ്രബോധനം സ്വീകരിച്ച ആദ്യത്തെ പുരുഷനായ അബൂബക്കറാണ്, അസ്സുദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തേത് റസൂലുള്ളാഹിയുടെ പ്രബോധനം ആദ്യം സ്വീകരിച്ച അവിടുത്തെ വീട്ടിൽ വളർന്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ആകെ പ്രധാനികളായി 3 ആളുകൾ മാത്രമായിരുന്നു മക്കയിൽ ബാക്കിയുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സഹാബികളും 3-4 മാസം കൊണ്ട് മക്ക അവിടെ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലേക്ക് പുറപ്പെട്ടു. മദീനയിലേക്ക് ആദ്യം എത്തുന്ന സഹാബികൾ അവരാരായിരുന്നു എന്ന് അൽബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം. അദ്ദേഹം പറഞ്ഞതായി കാണാം, ഞങ്ങളുടെ അടുക്കലേക്ക് ആദ്യം വന്നത് മുസാബ് ഇബ്നു ഉമൈറാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രം കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. അദ്ദേഹം അവിടെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖരി ആയി മദീനയിലേക്ക് ആദ്യം എത്തിയ വ്യക്തിയാണ്. പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഇസ്ലാം ആദ്യം സ്വീകരിച്ച, വിശുദ്ധ ഖുർആനിലൊരു സൂറത്ത് തന്നെ അവതരിപ്പിക്കപ്പെടാൻ കാരണമായ സഹാബി, അബസ വ തവല്ല എന്ന സൂറത്ത് അവതരിക്കാൻ കാരണമായ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം. കണ്ണുകാണാത്ത സഹാബിയായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹമാണ് മദീനയിലേക്ക് ഹിജ്റ പോയത്. അതുപോലെ തന്നെ പിന്നെ സഹാബികളിൽ പ്രമുഖരായ പലരും, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20-ഓളം ആളുകളുടെ സംഘവുമായി വന്നു. ബിലാൽ ഇബ്നു റബാഹ് അദ്ദേഹം മദീനയിലേക്ക് എത്തി. അതുപോലെ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയിലേക്ക് എത്തി. ഇങ്ങനെ ധാരാളം സഹാബികൾ അവർ തുടരെ മദീനയിലേക്ക്, ചിലർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും, ചിലർ കൂട്ടമായി യാത്ര ചെയ്തു, ചിലർ രഹസ്യമായി യാത്ര ചെയ്തു, ചില ആളുകൾ കുതിരപ്പുറത്ത് നടന്നുപോയ ആളുകളുണ്ട്. അങ്ങനെ പല രൂപത്തിൽ സഹാബികൾ അവർ മദീനയിലേക്കുള്ള ഹിജ്റ അത് തുടക്കം കുറിച്ചു. നമ്മളിത് കേൾക്കുമ്പോൾ ഒരു ചെറിയ വാക്കിൽ പറയുന്ന വാക്കാണ് മദീനയിലേക്ക് പാലായനം ചെയ്തു എന്നത്. അതത്ര കേൾക്കുന്നത് പോലെ എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. മദീനയിലേക്ക് യാത്ര പോകുമ്പോൾ അവർ ഉപേക്ഷിച്ചു പോയത് അവരുടെ ജീവിതത്തിൽ അവർ സമ്പാദിച്ചു വെച്ച എല്ലാ സ്വത്തുക്കളുമാണ്. കാലങ്ങളായി പടുത്തുയർത്തിയ വീടുകൾ, അത് ശൂന്യമാക്കി വിട്ടേച്ചുകൊണ്ടാണ് അവർ മദീനയിലേക്ക് പോകുന്നത്. അവരുണ്ടാക്കി വെച്ച വീടുകൾ അവർ ഉപേക്ഷിക്കുകയാണ്, സ്വത്ത് അവർ ഉപേക്ഷിക്കുകയാണ്. അവരുടെ കുടുംബക്കാരിൽ പലരും മക്കയിൽ തന്നെയാണ്, ചിലരുടെ ഭാര്യമാർ ഒപ്പം വന്നിട്ടില്ല, മക്കളൊപ്പം വന്നിട്ടില്ല, മാതാപിതാക്കൾ ഒപ്പം വന്നിട്ടില്ല, അവർക്ക് സ്വത്തെടുത്തുകൊണ്ടു പോകാൻ കഴിയുന്നില്ല. കാലങ്ങളായി സമ്പാദിച്ചതെല്ലാം അവരവിടെ വിട്ടേച്ചു പോവുകയാണ്. ഭാവിയെക്കുറിച്ചാകട്ടെ യാതൊരു ഉറപ്പുമില്ല. മദീനയിലേക്ക് എത്തിയാൽ എന്താണ് അവസ്ഥ? എവിടെയാണ് താമസിക്കാനുള്ളത് സൗകര്യം? എങ്ങനെയാണ് ജീവിക്കാനുള്ള വഴികൾ? എന്താണ് കച്ചവടമുണ്ടോ? എന്താണ് മാർഗം? ഒന്നും അറിയില്ല. അവരുടെ ഭാവി എന്താണ് എന്നതിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ ഉറപ്പില്ല. ആ അവസ്ഥയിലാണ് അവർ മദീനയിലേക്ക് പുറപ്പെടുന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ അവസ്ഥ ചിന്തിച്ചാൽ മതി. ഇസ്ലാമിന് വേണ്ടി, ദീനിനു വേണ്ടി ഉണ്ടാക്കി വെച്ച വീടും സ്വത്തും കുടുംബങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് ഒരു നാട്ടിലേക്ക് അവിടെ താമസിക്കാൻ സൗകര്യമുണ്ടോ എന്ന ഉറപ്പുപോലുമില്ലാതെ ഇറങ്ങി പുറപ്പെടേണ്ടി വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സഹാബികൾ, മുഹാജിറുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പദവിയുടെ കാരണങ്ങളിൽ വലിയൊരു കാരണം ഇതാണ്. ഒരു പ്രതീക്ഷയും അവർക്ക് മുന്നിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വാഗ്ദാനങ്ങളല്ലാതെ അവിടത്തേക്ക് വിജയത്തിന്റെ ഒരു ലക്ഷണവും അവിടത്തേക്ക് കാണാനില്ല. അവിടുന്ന് തന്നെ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന അവസ്ഥയിലാണ്. സംരക്ഷിക്കാൻ ആരുമില്ല. അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് അവർ പുറപ്പെടുന്നത്. ആ തവക്കുലിന്റെ, ബരമേൽപ്പിക്കലിന്റെ ചരിത്രമാണ് ഹിജ്റ. അത് മനസ്സിലാക്കി തരുന്ന അനേകം സംഭവങ്ങൾ ഹിജ്റയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം അതിലൊന്നാണ്. ഉമ്മു സലമ അവർ പറയാറുണ്ടായിരുന്നു, ഹിജ്റയുടെ മാർഗത്തിൽ ഞങ്ങളോളം പ്രയാസം അനുഭവിച്ച മറ്റൊരു കുടുംബത്തെ എനിക്കറിയില്ല. എന്താണ് അവരുടെ ചരിത്രം? ഉമ്മു സലമയും അബൂ സലമയും അവരുടെ മകനെയും കൊണ്ട് മദീനയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അബൂ സലമ ഉമ്മു സലമയെ ഒരു ഒട്ടകത്തിന്റെ പുറത്തിരുത്തിയിരിക്കുകയാണ്. ആ ഒട്ടകത്തിന് പുറത്തൊരു കട്ടിലുണ്ട്, ഒട്ടകക്കട്ടിലുണ്ട്, അതിനുള്ളിലാണ് അവർ ഉള്ളത്. അവരുടെ മകനും അതിന്റെ ഉള്ളിലാണ്. അബൂ സലമ മദീനയിലേക്ക് യാത്ര പുറപ്പെടാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഉമ്മു സലമയുടെ കുടുംബം അവരുടെ മുന്നിൽ വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ മക്കയിലേക്കോ മദീന എവിടെ വേണമെങ്കിലും നിനക്ക് പോകാം, നിന്റെ കാര്യത്തിൽ ഞങ്ങളൊന്നും സംസാരിക്കാനില്ല. എന്നാൽ ഇവൾ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ കുടുംബക്കാരിയാണ്. ഉമ്മു സലമയെ നിനക്ക് ഞങ്ങൾ വിട്ടുതരികയില്ല. അത് കേട്ടതോടുകൂടി അബൂ സലമയുടെ കുടുംബക്കാർ വന്നു. അവർക്കിടയിൽ സംസാരമായി. അബൂ സലമയെ അവർ വെറുതെ വിട്ടയച്ചു. എന്നിട്ട് അയാൾ അവർ പറഞ്ഞു, നിന്റെ മകൻ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ പേരക്കുട്ടിയാണ്, നിന്റെ ഒപ്പം വിട്ടുതരാൻ സാധ്യമല്ല, നിനക്ക് വേണമെങ്കിൽ മക്ക മദീനയിലേക്ക് പോകാം. ഉമ്മു സലമയെ ഉമ്മു സലമയുടെ കുടുംബക്കാർ കൊണ്ടുപോയി തടങ്കലിലാക്കി. അബൂ സലമയെ അവർ വെറുതെ വിട്ടയച്ചു. അബൂ സലമയുടെ മകനെ പിടിച്ചു വച്ചു. ഉമ്മു സലമക്ക് മകനെ കാണാൻ കഴിയുന്നില്ല, ഭർത്താവിനെ കാണാൻ കഴിയുന്നില്ല. അവർ പറയുകയാണ്, ഞാൻ രാവിലെ സുബ്ഹയുടെ സമയമാകുന്നതിന് മുൻപ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, എന്നിട്ട് അകലെയല്ലാത്തൊരു സ്ഥലത്ത് പോയിരുന്ന് കരയും. എന്റെ ഭർത്താവിനെ ഓർത്ത് അവരെ കാണാൻ കഴിയുന്നില്ല, മകനെ ഓർത്ത് അവരെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഒന്നൊന്നര വർഷം ഞാൻ കഴിച്ചുകൂട്ടി, ഭർത്താവിനെ കണ്ടിട്ടില്ല, മകനെ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, അയാൾ ഞാനിങ്ങനെ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ എന്റെ അടുക്കൽ വന്നു, കാര്യം അന്വേഷിച്ചു. എന്റെ കുടുംബക്കാരുടെ അടുക്കൽ പോയി അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആ സ്ത്രീയെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പാപവുമായി ജീവിക്കാൻ കഴിയുന്നത്? ബുദ്ധിമുട്ടനുഭവിക്കുന്നില്ലേ നിങ്ങൾ? മനസ്സിൽ പ്രയാസം അനുഭവിക്കുന്നില്ലേ? അങ്ങനെ ഒന്നര വർഷത്തിന് ശേഷമാണ് ഉമ്മു സലമയെ അവർ വിട്ടുകൊടുക്കുന്നത്. ഒന്നര വർഷത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് ഉമ്മു സലമ അബൂ സലമയുടെ അടുക്കലേക്ക് എത്തുന്നത്. അത് തന്നെ അവർ യാത്ര തിരിക്കുന്നത് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കാണ് അവർ മദീനയിലേക്ക് യാത്ര, ഒരു സ്ത്രീയാണ്. അങ്ങനെ അവർ മക്കയിൽ നിന്ന് കുറച്ച് യാത്ര മുന്നിലോട്ട് പോയപ്പോൾ അന്ന് കാഫിറായിരുന്ന ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹയെ കണ്ടുമുട്ടി. അവർ മക്കയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന വ്യക്തിയെ കണ്ടുമുട്ടി. അദ്ദേഹം അന്ന് മുസ്ലിമായിട്ടില്ല, അദ്ദേഹം കാഫിറാണ്, മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഉസ്മാൻ ഇബ്നു തൽഹ അദ്ദേഹം ഉമ്മുസലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, എങ്ങോട്ടാണ് പുറപ്പെടുന്നത്? മദീനയിലേക്കാണ്, രക്ഷപ്പെട്ടു ഓടുകയാണ്. എന്റെ ഭർത്താവിനെ കാണുന്നതിന് വേണ്ടിയാണ്, കുട്ടിയെ കാണുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അത് കേട്ടപ്പോൾ ഉസ്മാൻ ഇബ്നു തൽഹ അദ്ദേഹം പറഞ്ഞു, നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവുകയില്ല. മദീനയിലേക്കുള്ള യാത്ര വളരെ പ്രയാസമുള്ള യാത്രയാണ്, വിജനമായ മരുഭൂമികൾ അനേകം താണ്ടാനുണ്ട്. അതുകൊണ്ട് നിന്നെ ഒറ്റയ്ക്ക് വിടുകയില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ അദ്ദേഹം ഉമ്മുസലമയുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ അത് പിടിച്ചുകൊണ്ട് മുന്നിൽ നടക്കുകയാണ്. അങ്ങനെ ഉമ്മുസലമ പറയുന്നു, മാ സഹിബ്തു റജുലൻ മിൻ അൽ അറബി ഖത്തു അറാ അന്നഹു കാന അക്റമ മിൻഹു. ഉസ്മാൻ ഇബ്നു തൽഹയേക്കാൾ മാന്യനായ മറ്റൊരു വ്യക്തിയെ ഞാൻ അറബികളുടെ കൂട്ടത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹം ഉമ്മുസലമയുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ചിങ്ങനെ നടക്കും, വിശ്രമിക്കാനായാൽ, എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങാൻ ഉദ്ദേശിച്ചാൽ അദ്ദേഹം ഒട്ടകത്തെ താഴ്ത്തിയിരുത്തും, അതിന്റെ മുട്ടിലിരുത്തും, എന്നിട്ട് അദ്ദേഹം മാറി നിൽക്കും. ഉമ്മുസലമ ഒട്ടകത്തിന്റെ മേൽ നിന്ന് പുറത്ത് താഴോട്ടിറങ്ങി അവർ വിശ്രമിക്കാൻ വേണ്ടി മാറിയിരുന്നാൽ അദ്ദേഹം ഒട്ടകത്തെയും പിടിച്ച് അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടി മാറിപ്പോകും. എന്നിട്ട് തിരിച്ച് വീണ്ടും യാത്ര തുടങ്ങാനുള്ള സമയമായി കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം ഒട്ടകവുമായി വരും. ഉമ്മുസലമയുടെ അടുക്കൽ അതിനെ മുട്ടികുത്തിയിരുത്തും, അദ്ദേഹം മാറി നിൽക്കും. ഉമ്മുസലമ അതിന്റെ മുകളിൽ കയറിയാൽ അദ്ദേഹം യാത്ര ആരംഭിക്കും. അങ്ങനെ മദീനയിലേക്ക് അദ്ദേഹം എത്തി. അബൂസലമ താമസിക്കുന്ന ആളുകളുടെ അടുക്കൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ ഇവിടെ നിന്റെ ഭർത്താവിനെ നിനക്ക് കാണാം, അങ്ങോട്ട് നിനക്ക് കയറിപ്പോകാം. എന്നിട്ട് അതുപോലെ അദ്ദേഹം തിരിച്ച് മക്കയിലേക്ക് യാത്ര പോയി, തിരിച്ച് അതുപോലെ തന്നെ മക്കയിലേക്ക്. സുബ്ഹാനല്ലാഹ്, അറബികൾക്ക് അവർക്കിടയിൽ ഉണ്ടായിരുന്ന മുറുഅത്തിന്, അവർക്കിടയിൽ ഉണ്ടായിരുന്ന മര്യാദകൾക്ക് ഒരു ഉദാഹരണമാണിത്. ഒരു സ്ത്രീ അവരേകയായി യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള അവരുടെ മനസ്സ്, അവരെ പ്രയാസപ്പെടുത്താതിരിക്കാനും അവരെ സംരക്ഷിക്കാനുമുള്ള അവരുടെ മനസ്സ്, അത് അറബികളുടെ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു. അവർക്കിടയിൽ, അവരുടെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം, അവർക്കിടയിൽ പല വൃത്തികേടുകളും ഉണ്ടായിരുന്നെങ്കിലും അവർ അയാൾ വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ് മറ്റൊരു സ്ത്രീ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളിലേക്ക് നോക്കുമായിരുന്നില്ല. അത് അറബികളുടെ മര്യാദകളിൽ പെട്ടതായിരുന്നു, അവരുടെ പൗരുഷത്തിൽ പെട്ടതായിരുന്നു. എന്നാൽ ഇന്ന് സുബ്ഹാനല്ലാഹ്, ആളുകൾ എത്ര വൃത്തികേടായിരിക്കുന്നു. ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് കണ്ടുകഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ആ അവസ്ഥയിൽ ഒരു സ്ത്രീ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രയാസങ്ങളിലൂടെയാണ് അവൾ നടന്നു പോകുന്നത്, എത്ര ബുദ്ധിമുട്ടുകളിലൂടെയാണ്. സഹായത്തിന്റെ കൈകൾ നീട്ടി വരുന്ന ആളുകൾ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളായി മാറിയിരിക്കുന്നു. ഭർത്താവ് ഒപ്പമുണ്ടെങ്കിൽ പോലും ഇന്ന് സ്ത്രീകൾക്ക് സ്വസ്ഥമായി നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരിക്കുന്നു. എന്നാൽ അറബികൾ അവർക്കിടയിൽ ഉണ്ടായിരുന്ന മാന്യതകളിൽ പെട്ട ചില കാര്യങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവർ അനേകം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് യാത്ര പോകുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സംഘമായിട്ടാണ് അദ്ദേഹം യാത്ര പോകുന്നത്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആളുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ അദ്ദേഹം പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് യാത്ര പോയത് എന്ന സംഭവം ദുർബലമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് യാത്ര പോയത് എന്ന സംഭവം അത് ദുർബലമാണ് എന്ന് ചില പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം രഹസ്യമായിട്ട് തന്നെയാണ് യാത്ര പോയത്. ഞാനും ചില സംസാരങ്ങളിൽ അത് മുന്നേ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അത് തെറ്റാണ്, ആ സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കുറച്ചാളുകളുമായി രഹസ്യമായാണ് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അദ്ദേഹത്തോടൊപ്പം അയ്യാഷ് ഇബ്നു അബി റബീഅ എന്നു പേരുള്ള ഒരു സഹാബി കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും മദീനയിലേക്ക് യാത്ര പോയി. മദീനയിൽ അവരെത്തി. മദീനയിലെത്തിയപ്പോൾ അബൂജഹലിന്റെ ഉമ്മയൊത്ത സഹോദരനാണ് അയ്യാഷ്. അബൂജഹലിന്റെയും അയ്യാഷിന്റെയും ഉമ്മ ഒരാളാണ്. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും അവരുടെ വാപ്പ, അവരുടെ പിതാവ് വ്യത്യസ്ത ആളുകളാണ്. കല്യാണം കഴിച്ച് അബൂജഹൽ, അബൂജഹലിന്റെ പിതാവ് വേറെയാണ്, അയ്യാഷിന്റെ പിതാവ് വേറെയാണ്, എന്നാൽ അവരുടെ ഉമ്മമാരൊന്നാണ്, അവരുടെ ഉമ്മ ഒന്നാണ്. അബൂജഹലും ഒരാളും കൂടി അയ്യാഷിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് അയ്യാഷിനോട് അബൂജഹൽ പറഞ്ഞു, നിന്റെ ഉമ്മ മക്കയിൽ നിന്ന് നീ പോന്നതിന് ശേഷം പിന്നീട് മുടിവാരിയിട്ടില്ല, എണ്ണ തേച്ചിട്ടില്ല തലയിൽ. അവർ വെയിലത്ത് നിൽക്കുകയാണ്, തണലുകൊള്ളാൻ തയ്യാറാവുന്നില്ല, നിന്നെ കാണാതെ അവർ തണലിൽ പ്രവേശിക്കുകയില്ല എന്നാണ് പറയുന്നത്, നിന്നെ കാണാതെ അവർ മുടി ചീകുകയില്ല എന്നാണ് അവർ പറയുന്നത്. അബൂജഹൽ മദീനയിലേക്ക് വന്ന് പറഞ്ഞ വാക്കാണിത്, അവൻ കളവാണ് പറഞ്ഞത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, അയ്യാഷേ നിന്നെ ചതിക്കാനുള്ള വഴിയാണ് ഇവർ കാണുന്നത്, നീ അവരെ വിശ്വസിക്കരുത്. നിന്റെ ഉമ്മ അവർക്ക് വല്ലാതെ ചൂടുകൂടിയാൽ, സഹിക്കാൻ പറ്റാതെ ആയാൽ അവർ തണലേക്ക് പൊയ്ക്കൊള്ളും, മുടിവാരാതെ വല്ലാതെ പേന് വർദ്ധിച്ചാൽ അവരങ്ങ് മുടിവാരിക്കോളും, അത്ര വിചാരിച്ചാൽ മതി. അതല്ലാതെ നീ ഇവരുടെ വർത്തമാനം കേട്ട് മക്കയിലേക്ക് തിരിച്ചു പോകരുത്. പക്ഷെ അയ്യാഷ് അദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മ അവരെന്നെ കാണാതെ തിരിച്ചു കയറില്ല എന്നാണ് പറയുന്നത്, അതുകൊണ്ട് എന്റെ ഉമ്മയെ സമാധാനപ്പെടുത്തി ഞാൻ തിരിച്ചു വരാം, മക്കയിൽ എനിക്ക് കുറച്ച് സമ്പാദ്യമുണ്ട്, അത് എടുത്ത് മദീനയിലേക്ക് തന്നെ വീണ്ടും വരാമല്ലോ, അബൂജഹലും കൂട്ടരുമാണല്ലോ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അയ്യാഷ് പുറപ്പെടാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അയ്യാഷെ നമുക്ക് ഒരുമിച്ച് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ അവിടെ എത്താമായിരുന്നു. അത് കേട്ടപ്പോൾ അയ്യാഷ് തന്റെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു താഴ്ത്തിറങ്ങാൻ വേണ്ടി. അവർ രണ്ടുപേരും ഒട്ടകത്തിൽ താഴെ ഇറങ്ങി. അയ്യാഷ് ഭൂമിയിൽ കാല് വെച്ചു എന്ന് കണ്ട ഉടനെ അബൂജഹൽ അവന്റെ മേൽ ചാടി വീണു, അവനെ അടിച്ചു, അദ്ദേഹത്തെ അടിക്കുകയും മർദ്ദിക്കുകയും അദ്ദേഹത്തെ കെട്ടിവലിച്ചുകൊണ്ട് മക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മക്കയിലെത്തിയതിനു ശേഷം അബൂജഹൽ അയ്യാഷിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരുത്തൻ ഈ രൂപത്തിൽ മദീനയിലേക്ക് പോയപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് മക്കാരെ നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങൾ പോയി കൊണ്ടുവരിക. അബൂജഹൽ എത്രമാത്രം വലിയ തമ്മാടിയായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കി തരുന്ന ചരിത്രങ്ങളിൽ ഒന്നാണിത്.